എബ്രായ ലേഖനത്തിൽ ചില വചനങ്ങൾ ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം പ്രധാനമായിട്ടും ആ പഴയ നിയമത്തിലെ കൽപ്പനകളും പഴയ നിയമത്തിന്റെ ഉടമ്പടിയും, എന്നാൽ അത് നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് അത് വ്യത്യസ്തമായിരിക്കുന്നതെന്നും പുതിയ നിയമത്തിന്റെ കീഴിലുള്ള ഉടമ്പടിയിലായിരിക്കുന്ന നമുക്ക് ദൈവത്തിന്റെ പ്രിവിലേജ് എന്തുമാത്രം വലുതും ആണ് എന്നുള്ളതാണ് എബ്രായ ലേഖനത്തിന്റെ ഒരു കാതലായ സന്ദേശം. അതിൽ ചില കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ ഒത്തിരി ഡീറ്റെയിൽഡായിട്ട് പോവാതെ പറഞ്ഞു പോയിട്ട് അതിൻ്റെ ഒരു രണ്ടാമത്തെ ഭാഗം നമുക്കിപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള കാര്യം കുറച്ചും കൂടെ ചിന്തിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കീ വേഴ്സുകളിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ വായിക്കുന്നു. എബ്രായർ 8:10, ഈ കാലത്തിന് ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന ഉടമ്പടി ഇതാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കും, അവരുടെ ഉള്ളിലാക്കും, അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും. വീണ്ടും താഴേക്ക്, ഇനി അവരിലാരും തന്റെ അയൽക്കാരനെ തന്റെ സഹോദരനെയോ കർത്താവിനെയോ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവരിൽ ചെറിയവൻ മുതൽ വലിയവൻ വരെ എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളിൽ കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങൾ ഇനി ഓർക്കുകയുമില്ല. ഇതാണ് പുതിയ ഉടമ്പടി. ആ പുതിയ ഉടമ്പടി ഫൈനലി അതിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീണ്ടും എബ്രായ ലേഖനക്കാരൻ എടുത്തു പറയുകയാണ്. 10:17 അതിന്റെ 16-17, അതിലെ രണ്ട് കാര്യങ്ങൾ മാത്രം, കണ്ടീഷൻസ് മാത്രം സുപ്രധാനമായത്. ഈ കാലത്തിന് ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന ഉടമ്പടി ഇങ്ങനെയാകുന്നു, എന്റെ ന്യായപ്രമാണം അവരുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. പിന്നെ അവൻ അവരുടെ പാപങ്ങളും അകൃത്യങ്ങളും ഇനി ഓർക്കില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ എൻ്റെ ന്യായപ്രമാണം പഴയ നിയമത്തിൽ എഴുതി അനുസരിക്കാനായി അവരുടെ കയ്യിൽ കൊടുത്ത ആ പ്രമാണങ്ങൾ, ഇനി ഞാൻ അതവരുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അതൊന്ന്. രണ്ട്, അവരുടെ പാപങ്ങളും അകൃത്യങ്ങളും ഞാൻ ഇനി ഓർക്കുകയും ഇല്ല എന്ന് അരുളി ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം നമുക്ക് വളരെ കുറച്ചും കൂടെ നമ്മളെപ്പോഴും ചിന്തിക്കുകയും കർത്തൃമേശയിൽ നമ്മൾ നിരന്തരം ഓർക്കുകയും ചെയ്യുന്ന കാര്യം പാപമോചനം എന്നുള്ള കാര്യമാണ്. ആ പാപമോചനത്തിന് തന്നെ ഈ പഴയ നിയമവുമായി ബന്ധപ്പെട്ട് മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്ന് പാപമോചനം സാധിച്ചെടുക്കുന്ന ആ പഴയ നിയമത്തിന്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ലേഖനം മുഴുവൻ എഴുതപ്പെട്ടിരിക്കുന്നത്. ചുരുക്കമായിട്ട് ഒന്ന് രണ്ട് വചനങ്ങൾ പറഞ്ഞ് വേഗത്തിൽ കടന്നു പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മളെല്ലാവരും പല പ്രാവശ്യം കേട്ടതുപോലെ, പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഹോളി ഓഫ് ഹോളി അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് വർഷത്തിലൊരിക്കൽ കടന്നു ചെന്ന് ആട്ടുകൊറ്റന്മാരുടെ രക്തം തളിച്ച് ജനത്തിന് പാപമോചനം വരുത്തുമായിരുന്നു. അപ്പോൾ പുതിയ ഒരു ഉടമ്പടിയും വരികയാണ്, പുതിയ ഒരു മഹാപുരോഹിതനും വരികയാണ്. പഴയ ഉടമ്പടി 10 കൽപ്പന, പഴയ മഹാപുരോഹിതൻ അഹരോന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതന്മാർ. എന്നാൽ എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, ഇതാ നിങ്ങൾ പുതിയ ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇപ്പം നിങ്ങളായിരിക്കുന്ന ഒരു പുതിയ ഉടമ്പടിയാണ്. ആ പുതിയ ഉടമ്പടിക്ക് ഒരു പുതിയ മഹാപുരോഹിതൻ ഉണ്ട്. ഹൈ പ്രീസ്റ്റും മാറി, പ്രീസ്റ്റ്ഹുഡും മാറ്റുകയാണ്. അഹരോന്റെ പ്രീസ്റ്റ്ഹുഡ് മാറ്റി. നമ്മൾ ആ വചനങ്ങളെല്ലാം നമ്മൾ വളരെ അറിയാവുന്നതാണ്. എന്നാലും ഒന്ന് രണ്ട് വചനങ്ങൾ വേഗത്തിൽ ചിന്തിച്ച് കടന്നു പോകാം. എബ്രായ ലേഖനം 5:5, എന്താണ് പുരോഹിതന്റെ ഉത്തരവാദിത്വം? 5:1 വേഗത്തിൽ വായിക്കാം.
മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏതു മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിക്കുവാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു.
പുരോഹിതന്റെ ഉദ്ദേശം മനുഷ്യരുടെ പാപങ്ങളുടെ പരിഹാരമായി, മനുഷ്യരുടെ പ്രശ്നങ്ങളും മനുഷ്യന്റെ പാപങ്ങളുമായി അതിന്റെ പരിഹാരം വരുത്തുവാനായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ കയറി ചെന്ന് ദൈവസന്നിധിയിൽ അതിനൊരു പരിഹാരം വരുത്താനായിട്ട് യാഗങ്ങൾ അർപ്പിക്കുക എന്നുള്ളതായിരുന്നു പുരോഹിതന്മാരുടെ ഫങ്ഷൻ, പുരോഹിതന്മാരുടെ ഉദ്ദേശം. അതിൽ തന്നെ മഹാപുരോഹിതൻ അതിൽ ഏറ്റവും ഉന്നതനായി വർഷത്തിലൊരിക്കൽ ഹോളി ഓഫ് ഹോളീസിൽ കടന്നു ചെന്ന് എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ആ ഒരു മഹാപാപ പരിഹാര യാഗം നടത്തി അതിന്റെ രക്തം, ആ ആടിന്റെ രക്തം തളിക്കുന്നതായിരുന്നു. അപ്പോൾ പുതിയ നിയമത്തിൽ ഇത് മുഴുവൻ പറഞ്ഞു വരുന്നത് യേശുവാണ്. ആ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ ഈ മഹാപുരോഹിതനായി വന്നു എന്നും ചില വചനങ്ങൾ അതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ അത് ആരും സ്വതവായി എടുക്കുന്നില്ല. അത് നമ്മുടെ ഇന്നത്തെ വിഷയങ്ങളുടെ ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് ഞാൻ അതിൽ കൂടുതൽ കടന്നു പോകുന്നില്ല. 5-ാം അധ്യായം അതിന്റെ 4-5 വചനങ്ങൾ വായിക്കുമ്പോൾ അത് ക്രിസ്തു തെരഞ്ഞെടുത്തതല്ല, അതാ ദൈവം തന്നെ ക്രിസ്തുവിനെ അത് നിയോഗിച്ചതാണ്. 100 മുൻപേ 110-ാം സങ്കീർത്തനത്തിൽ നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, അതിനോടൊപ്പം തന്നെ നീ മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള മഹാപുരോഹിതൻ എന്ന് യേശുവിനെ പറഞ്ഞു. അതിനുശേഷം താഴേക്ക് 5:7 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയാണ് കഷ്ടം സഹിച്ചതെന്നും ആ കഷ്ടതയിൽ നിന്നും അവൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായി മഹാപുരോഹിതനാകുവാനുള്ള, ഹൈപ്രീസ്റ്റ് ആകുവാനുള്ള ആ യോഗ്യതയിലേക്ക് വന്നതും തന്നെ അനുസരിക്കുന്നവരുടെ രക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്ന എങ്ങനെയെന്നും 5:7-8-9 വചനങ്ങൾ പറയുന്നു. വീണ്ടും അതിന്റെ എബ്രായലേഖനം 2:14-2 നാം തിരിച്ചൊന്ന് നോക്കുമ്പോൾ അവിടെ ആ കർത്താവ് സകലത്തിനും തുല്യരായി ജഡരക്തങ്ങളോട്, സഹോദരന്മാർ ജഡരക്തങ്ങളോട് തുല്യവരാകിയാൽ, ഈ കർത്താവും ജഡരക്തങ്ങളോട് തുല്യവരായി മാംസരക്തങ്ങളിൽ പങ്കാളിയായി. അതിനുശേഷം താഴേക്ക് 2:17 പറയുന്നു, സകലത്തിലും സഹോദരന്മാർക്ക് തുല്യമായി തീർന്നു എന്ന് വചനം പറയുന്നു. ഇത്രയും കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോയത് അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അതാണ് ഒരു ഫൗണ്ടേഷൻ. കർത്താവ് എങ്ങനെയാണ് യേശു ക്രിസ്തു മഹാപുരോഹിതനായി ദൈവത്താൽ നിയമിക്കപ്പെട്ടതും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതും ഈ ക്രിസ്തു അതിന് യോഗ്യനായി തീർന്നതും ആ 3 ഭാഗങ്ങളിൽ അത് വ്യക്തമായി പറയുന്നു. നൗ അത് കഴിഞ്ഞിട്ട് ഉടമ്പടിയിലേക്ക് വരുന്നു. പുതിയ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് വീണ്ടെടുപ്പ്, രക്തത്താലുള്ള വീണ്ടെടുപ്പ്. അതും ഈ മഹാപുരോഹിതനിലൂടെ എങ്ങനെയാണ് സാധിച്ചത് എന്ന് അതിന്റെ 9-ാം അധ്യായം, എബ്രായ ലേഖനം 9-ാം അധ്യായം, യേശുക്രിസ്തു മഹാപുരോഹിതനായി തീർന്നു, മഹാപുരോഹിതനായി ദൈവം യോഗ്യത നേടിയതിനു ശേഷം 9-ാം അധ്യായം അതിന്റെ 11-12 നമുക്ക് വായിക്കാം. അതിനുശേഷമുള്ള ചില വചനങ്ങൾ നമുക്ക് വായിക്കാം.
ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു.
പ്രൈസല്ലോ. ക്രിസ്തു ആട്ടുകൊറ്റന്മാരുടെ രക്തം കൊണ്ടല്ല, ക്രിസ്തു എന്ന നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് തന്നെ മഹാപുരോഹിതൻ ദൈവത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കയറി ചെന്ന് നമ്മുടെ വീണ്ടെടുപ്പ് സാധിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. താഴേക്ക് വായിക്കുകയാണ്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ മനസ്സാക്ഷികളെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികം വിശുദ്ധീകരിക്കും, ശുദ്ധീകരിക്കും. നാം അനുതപിച്ച് പാപങ്ങളെ കണ്ടറിഞ്ഞ്, നാം ഒരു പാപിയാണെന്ന് തിരിച്ചറിഞ്ഞ്, കർത്താവേ എന്റെ ഞാൻ അങ്ങയുടെ മുൻപിൽ ഒരു പാപിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, എന്റെ പാപങ്ങൾക്ക് മറ്റൊരു യാഗവും ഇല്ല കർത്താവേ, മറ്റൊരു വഴിയുമില്ല, എന്റെ പാപങ്ങൾക്ക് ക്ഷമയായി മറ്റൊന്നുമില്ല, രക്ഷിക്കപ്പെടാൻ എനിക്കൊരൊറ്റ വഴിയേ ഉള്ളൂ, അത് നിന്റെ രക്തം മാത്രമാണ് എന്ന് നാം വിശ്വസിച്ച നിമിഷം, ക്രിസ്തുവിന്റെ മരണമാണെന്ന് വിശ്വസിച്ച നിമിഷം, ആ വീണ്ടെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ഇനി ആ രക്ഷയുടെ ഭാഗത്തിലേക്ക്, ആ വീണ്ടെടുപ്പിലേക്ക് വീണ്ടും അനേക വചനങ്ങൾ അവിടെ റെഫറൻസ് ആയിട്ട് പറയുന്നു, അതിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല. വീണ്ടും നമുക്ക് മുന്നോട്ട് കടന്നു പോകാം, 10-ാം അധ്യായത്തിലേക്ക് കടന്നു പോകാം. എബ്രായ ലേഖനം അതിന്റെ 10-ാം അധ്യായത്തിലേക്ക് കടന്നു പോകാം. അതിന്റെ 10-ാം അധ്യായത്തിൽ പത്താം വചനം,
ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു.
താഴേക്ക് വായിക്കാം, 12 വരെ വായിക്കാം.
ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിക്കുവാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാക്കുവോളം കാത്തിരിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന വചനം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന്റെ തൊട്ടടുത്ത വചനം പറയുകയാണ്, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും പൂർണത വരുത്തിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്ന് നമ്മുടെ പാപങ്ങളുടെ പരിഹാരം, നമ്മുടെ വീണ്ടെടുപ്പ് സാധിച്ചു. പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ കടന്നു ചെന്ന് രക്തം തളിച്ച് ആ വീണ്ടെടുപ്പ്, ആ നിഴലായുള്ള ഒരു വീണ്ടെടുപ്പ്, ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞ് മഹാപുരോഹിതൻ വെളിയിലേക്ക് മടങ്ങി വരുമ്പോൾ 10-ാം അധ്യായം അതിന്റെ 12-ാം വചനം പറയുന്നു, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം അർപ്പിച്ച് എന്നേക്കും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്ന ക്രിസ്തു അവൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു എന്ന വചനം പറയുന്നു. താഴേക്കാണ് പിന്നെ നമ്മുടെ ആ വീണ്ടെടുപ്പ് സാധിച്ചവരുടെ പൂർണതയുടെ ഒരു സീക്രട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു കീ ആയിട്ടുള്ള ഒരു വേർഡാണ് അത്. താഴേക്ക് 15-ാം അധ്യായം പറയുകയാണ്, പരിശുദ്ധാത്മാവ് അതിനെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. ഈ കാലത്തിന് വീണ്ടും ആ പഴയ ഉടമ്പടിയിലേക്ക് വരുന്നു. 8-ാം അധ്യായം അതിന്റെ 1-ാം വചനം, നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തതിന്റെ സാരം എന്താണെന്ന് 8-ാം അധ്യായം അതിന്റെ 1-ാം വചനം പറയുന്നു. 1-ാം വചനം വായിക്കാം, 8:1.
നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്ഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്.
മതി, ഞാൻ അതിനെ അതിന്റെ ഇടയിലുള്ള ഒരു ഭാഗം മാറ്റിയിട്ട് ഇങ്ങനെ പറയാം. നാം പറയുന്നതിന്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനായ ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പ് സാധിച്ചതിന് ശേഷം ഹീ സ്റ്റിൽ ഇൻ ദ ഹോളി ഓഫ് ഹോളീസ്, തീർച്ചയായും അവൻ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിരിക്കെ തന്നെ അവൻ മഹിമയുടെ സിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ശത്രുക്കൾ തന്റെ കാൽക്കീഴിലാക്കപ്പെടുവോളം അവൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു എന്ന വചനം പറയുന്നു. അവൻ അവിടെ എന്ത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് എബ്രായ ലേഖനം അതിന്റെ 7-ാം അധ്യായം 24-ാം വചനം പറയുകയാണ്, ഇവനോ എന്നേക്കും ജീവിക്കുന്നത് കൊണ്ട്, ഈ ക്രിസ്തുവാകുന്ന മഹാപുരോഹിതനെ കുറിച്ച് പറയുകയാണ്, അവൻ എന്നേക്കും ജീവിക്കുന്നത് കൊണ്ട് ശാശ്വത പൗരോഹിത്യം ആകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഡിയർ ബ്രദേഴ്സ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹോദരന്മാരെ, കർത്താവ് തന്റെ സ്വന്തം രക്തത്താൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെന്ന് നമ്മുടെ വീണ്ടെടുപ്പ് സാധിച്ചത് ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച എന്തോ ഒരു വലിയൊരു സിംബോളിക്കായിട്ടുള്ള ഒരു സ്റ്റോറിയല്ല. അവൻ യഥാർത്ഥത്തിൽ പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ വീണ്ടെടുപ്പ് സാധിച്ചു. അങ്ങനെയെങ്കിൽ ഇതും മറ്റൊരു വലിയ യാഥാർത്ഥ്യമാണ്. അവനത് അവിടെ തന്നെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണ്ടി ചില ബ്രദേഴ്സ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രിയപ്പെട്ട സഹോദരൻ, എനിക്ക് വേണ്ടി ആത്മീയമായി കരുതലുള്ള ഒരു സഹോദരൻ, എന്നെക്കുറിച്ച് വളരെ നന്നായി അറിയാവുന്ന ഒരു ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നറിയുമ്പോൾ, എനിക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്ത് പ്രാർത്ഥിക്കുന്നു എന്നറിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടാകുന്ന ഒരു സമാധാനം, ഒരു സെക്യൂരിറ്റി, പ്രിയപ്പെട്ടവരെ, അത്രയെങ്കിലും കർത്താവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വെളിപ്പാട് നമ്മളെ ഭരിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതിൽ നമുക്ക് വളരെ സന്തോഷിപ്പാൻ, വളരെ പ്രത്യാശിക്കുവാൻ വകയുള്ള രണ്ട് വചനങ്ങൾ കൂടെ എടുക്കാം. എബ്രായ ലേഖനം 2:18 ഒരാൾക്ക് വായിക്കാം, അതിന്റെ 4-ാം അധ്യായം 15 മറ്റൊരാൾക്ക് വായിക്കാം. 2:18, 4:15. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അതുകൊണ്ട് തന്നെ കരുണ ലഭിപ്പാനും തക്ക സമയത്ത് തൽസഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലാം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു സകലത്തിലും നമുക്ക് തുല്യനായി സദൃശ്യമായി തീർന്നപ്പോൾ, അതുമാത്രമല്ല, നാം കടന്നു പോകുന്ന പരീക്ഷകളിലൂടെ അവനും കടന്നുപോയി. പരീക്ഷകളാൽ അവൻ പ്രലോഭിക്കപ്പെട്ടു, കഷ്ടത അനുഭവിച്ച് പരീക്ഷിക്കപ്പെട്ടു എന്ന് മലയാളം ട്രാൻസ്ലേഷൻ പറയുമ്പോൾ, ഒരു ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഫോർ ഇൻ ദാറ്റ് ഹീ ഹിംസെൽഫ് ഹാസ് സഫർഡ് ബീങ് ടെംപ്റ്റഡ് ഹീ ഈസ് ഏബിൾ ടു എയ്ഡ് ദോസ് ഹു ആർ ടെംപ്റ്റഡ്. സഹോദരന്മാരെ, വാക്കുകളുടെ തിയോളജി അല്ല ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. നാം കടന്നു പോകുന്ന പരീക്ഷകളുടെയും പ്രലോഭനങ്ങളുടെയും മുൻപിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്. നമുക്ക് ഉറപ്പിക്കാം, ഞാൻ ഈ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലൂടെയും എനിക്ക് മുൻപേ കടന്നുപോയ ഒരു മഹാപുരോഹിതൻ, ഹല്ലേലൂയ, എന്നോട് സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതൻ, അവൻ സിംഹാസനത്തിന്റെ വലത്തു ഭാഗത്തിരുന്ന് അവനാണ് എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, ഹീസ് ഇൻവൈറ്റിംഗ് അസ് ടു ദാറ്റ് ഹോളി ഓഫ് ഹോളീസ്. ഇതുവരെ മഹാപുരോഹിതന് മാത്രം കടന്നു ചെല്ലുവാൻ കഴിഞ്ഞ സ്ഥലത്തേക്ക് കർത്താവ് ദൈവത്തിന്റെ വചനം നമ്മെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായിട്ട് നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലാം. പ്രിയപ്പെട്ടവരെ, നാം വിശുദ്ധീകരിക്കപ്പെട്ടവരെ, ഒരിക്കൽ വിശുദ്ധീകരിക്കപ്പെട്ടവരെ പൂർണരാക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ്. അവൻ നമ്മുടെ രക്ഷ, നമ്മുടെ വീണ്ടെടുപ്പ് സാധിച്ചതോടുകൂടി, നമ്മുടെ പാപക്ഷമ സ്ഥാപിച്ചതോടുകൂടി, അതോടുകൂടി അവൻ നമ്മെ കൈവിട്ടില്ല. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നു, ആ ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപേ അവൻ നമ്മുടെ വീണ്ടെടുപ്പ് സാധിച്ചിട്ട് ഹീസ് സിറ്റിംഗ് ദേർ ബിസൈഡ് ദ ത്രോൺ. എന്തിനു വേണ്ടിയിട്ടാണ്? നൗ നീ അടുത്തേക്ക്, എന്റെ അടുത്തേക്ക് വാ. ഹല്ലേലൂയ. അതിന്റെ 10-ാം അധ്യായം നമ്മൾ ഏകദേശം ഇത് തുടങ്ങുന്ന ഭാഗത്താണ് ഇപ്പൊ 4-ാം അധ്യായം നമ്മളിപ്പോ വായിച്ചത്. ഏകദേശം ഈ കാര്യങ്ങളെല്ലാം അവസാനിക്കുന്ന ഭാഗമാണ് 10-ാം അധ്യായം, അതിന്റെ 19, 20, 21. അതോടുകൂടി പിന്നീട് ആ വീണ്ടെടുപ്പിനെ കുറിച്ചൊന്നും പറയുന്നില്ല, മറ്റു ചില വിഷയങ്ങളാണ് അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, എന്ന് പറഞ്ഞാൽ ഈ ചരിത്രങ്ങൾ മുഴുവൻ പറഞ്ഞേച്ച്, കർത്താവിന്റെ വീണ്ടെടുപ്പിനെ മുഴുവൻ പറഞ്ഞിട്ട്, കർത്താവ് മഹാപുരോഹിതനാണെന്ന് പറഞ്ഞിട്ട്, അവൻ നിന്നോട് മനസ്സലിയുള്ളവനാണ്, നിന്നോട് സഹതാപമുള്ളവനാണ്, അവൻ കരുണയുള്ളവനാണ്, അവൻ കൃപ തരുന്നവനാണ്, സകലവും പറഞ്ഞതിന് ശേഷം പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശുവിന്റെ രക്തത്താൽ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിപ്പാൻ നമുക്ക് ധൈര്യമുണ്ട്. പ്രൈസ് ദ ലോർഡ്. അതായത് തന്റെ ശരീരം എന്ന തിരശീലയിലൂടെ അവൻ നമുക്ക് ജീവന്റെ പുതുവഴി തുറന്ന് തന്നിരിക്കുന്നു. ദേവാലയത്തിന് മേൽവിചാരകനായി ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ നമ്മുടെ ദുഷ്ട മനസ്സാക്ഷി നീങ്ങുവാനായി ഹൃദയങ്ങൾ തളിക്കപ്പെട്ടവർ. അതെന്താ പ്രിയപ്പെട്ടവരെ, ദുഷ്ട മനസ്സാക്ഷി നീങ്ങുവാനായി ഹൃദയങ്ങളിൽ എന്താണ് തളിക്കപ്പെട്ടത്? നേരത്തെ നാം ചിന്തിച്ചു, നമ്മുടെ മനസ്സാക്ഷി, ദുഷ്ട മനസ്സാക്ഷി നീങ്ങുവാനായി നമ്മുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടത് യേശു കുഞ്ഞാടിന്റെ രക്തമാണ്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ തളിക്കപ്പെട്ടവരും ശുദ്ധജലത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി നമുക്ക് അടുത്തേക്ക് ചെല്ലാം. Let us draw nearer to the Lord. Let us draw nearer to the Father. കാരണം അവിടെ നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. നമ്മുടെ ഉള്ളിൽ യേശുവിന്റെ രക്തം തളിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ദുഷ്ട മനസ്സാക്ഷി നമുക്ക് നീങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് പറയുക, ഇന്ന് ദൈവവചനം പറയുകയാണ്, ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് കടന്നു വരിക. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം നമ്മളെ ആ ചിന്ത ഭരിക്കുന്നുണ്ട്, നാം പ്രാർത്ഥിക്കുന്നുണ്ട്. എവിടെയോ ദൂരെ ഇരുന്ന്, എവിടെയോ ഇരിക്കുന്ന പിതാവിനോട് നാം പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് നമ്മുടെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ദൈവവചനം പറയുകയാണ്, കർത്താവ് തിരശീല കീറി അകത്തേക്ക് ചെന്നിട്ട് എന്നെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. കം ഫോർ എ ക്ലോസർ ഫെല്ലോഷിപ്പ്. നീ എന്റെ അടുക്കിലേക്ക് വാ, ഞാനുമായിട്ടുള്ള ഒരു ആഴമായ കൂട്ടായ്മയിലേക്ക്. മാത്രമല്ല, എപ്പോഴാണ് വരേണ്ടതെന്ന് അറിയാമോ? പൂർണ്ണ പ്രാഗൽഭ്യമുള്ളപ്പോ മാത്രമല്ല, എല്ലാം തികഞ്ഞിരിക്കുമ്പോ മാത്രമല്ല, നിനക്ക് ദയ ആവശ്യമുള്ളപ്പോ, നിനക്ക് മേഴ്സി ആവശ്യമുള്ളപ്പോ, നിനക്ക് കൃപ ആവശ്യമുള്ളപ്പോ, നീ ടെംപ്റ്റഡ് ആകുമ്പോ, നീ ടെസ്റ്റ്, നീ പരീക്ഷയിൽ കൂടെ കടന്നു പോകുമ്പോ, നീ സ്ട്രഗിൾസിൽ കൂടെ കടന്നു പോകുമ്പോൾ, നീ നിന്റെ മനസ്സ് പ്രഷറിനാൽ നിറഞ്ഞിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, മനസ്സലിവുള്ളവനായ ഒരു കർത്താവിന്റെ അടുക്കലേക്ക്, ഒരു മഹാപുരോഹിതന്റെ അടുക്കലേക്ക്, നിനക്ക് വേണ്ടി ആ സമയം പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഏറ്റവും നിനക്ക് കോൺഫിഡൻസ് വെക്കാവുന്ന ആ മഹാപുരോഹിതന്റെ അടുക്കലേക്ക് നമുക്ക് കടന്നു ചെല്ലാനായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹോദരന്മാരെ, നമ്മെ പൂർണ്ണരാക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ് നാം കണ്ടത്. കർത്താവ് നമുക്ക് മധ്യസ്ഥത ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുതിയ നിയമം, പുതിയ ഉടമ്പടിയുടെ ആ മഹത്വം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ കിട്ടിയ രണ്ട് ആസ്പെക്റ്റ് ആണ്. അതിലൊന്നാണ് കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്, എബ്രായ ലേഖനക്കാരൻ തന്നെ 16-ാം അധ്യായത്തിൽ പറയുകയാണ്, 16-ാം വചനത്തിൽ പറയുകയാണ്, എന്റെ ന്യായപ്രമാണം ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഇനി ആരും അവരെ ഉപദേശിച്ചു കൊടുക്കേണ്ട കാര്യമല്ല. അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, അതൊക്കെ 8-ാം അധ്യായത്തിലാണ് പറയുന്നത്. ഞാൻ അവർക്ക് പിതാവും അവർ എനിക്ക് മക്കളുമായിരിക്കും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നൗ ദ സെക്കൻഡ് ഫേസ്, നമ്മളെ പൂർണതയിലേക്ക് നയിക്കുവാൻ, നമ്മളെ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിന്റെ മധ്യത്തിൽ തന്നെ നമ്മളെ ക്രിസ്തുവിനോട് സദൃശ്യന്മാരാക്കി തീർക്കുന്ന ദൈവത്തിന്റെ മഹത്തായ പദ്ധതിയുടെ മറ്റൊരു വശമാണ് തന്റെ ന്യായപ്രമാണം നമ്മുടെ ഉള്ളിൽ എഴുതുക എന്നുള്ളത്. ഈ പുതിയ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗമാണ്, ഒന്ന് പാപമോചനം, റിഡംഷൻ ഫ്രം സിൻ, രണ്ട് കൃപാസനത്തിലേക്ക് കയറി ചെല്ലുക. ഇനി മൂന്നാമത്തെ കാര്യം, നമുക്ക് റോമാലേഖനത്തിലേക്ക് കടന്നു വരാം. റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം. പ്രിയപ്പെട്ടവരെ, റോമാലേഖനം അതിന്റെ 3, 4, 5, 6 അധ്യായങ്ങൾ വരെ നോക്കുമ്പോൾ അവിടെയെല്ലാം ആ വീണ്ടെടുപ്പിന്റെ, വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് 7-ാം അധ്യായം ന്യായപ്രമാണം നമ്മുടെ ജീവിതത്തിൽ, ന്യായപ്രമാണത്തിന്റെ കീഴിലേക്ക് നാം വീഴും, വീണാൽ എത്തുന്ന ഒരു അവസ്ഥയെക്കുറിച്ചും, എന്നാൽ നാമും ഈ ഒരുപക്ഷെ പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള ഒരു വ്യക്തി കടന്നു പോകാനുള്ള സാഹചര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം, അതായത് ആ 7-ാം അധ്യായം പറയുന്ന ഒറ്റ കാര്യം ഇതാണ്, എനിക്കൊരു പ്രമാണം എനിക്കറിയാം, എന്റെ ബുദ്ധിയിൽ എനിക്കൊരു പ്രമാണം അറിയാം, ഇതാണ് അനുസരിക്കേണ്ടത്. കാര്യങ്ങളെല്ലാം എഴുതി എനിക്ക് തന്നിട്ടുണ്ട്, അതാ ഇന്നതുപോലെ അനുസരിക്കണം, പക്ഷെ എന്നെ കൊണ്ട് അനുസരിക്കാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങോട്ട് ലോകത്തിലേക്ക് ഇറങ്ങി ചർച്ച വന്നു മെസ്സേജ് കേട്ടു കാര്യങ്ങളെല്ലാം മനസ്സിലായി വെളിയിലേക്ക് പോയി എന്നെ കൊണ്ട് അനുസരിക്കാൻ പറ്റുന്നില്ല. വാട്ട് ഈസ് ദ റീസൺ? പൗലോസ് നിലവിളിച്ചു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ ജഡശരീരത്തിൽ നിന്നും ഈ ദുഷ്ടതയുള്ള ഈ പാപകരമായ ശരീരത്തിൽ നിന്നും മരണകരമായ ശരീരത്തിൽ നിന്നും പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്നും എന്നെ ആര് വിടുവിക്കും? പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചു വരുന്നത് പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള ജീവിതത്തിന്റെ രണ്ടാമത്തെ മനോഹരമായ ഒരു പാർട്ടാണ്. എബ്രാഹിംലേഖനത്തിൽ ഒറ്റ വാക്ക് എഴുതിയിട്ടുള്ളു, ഞാൻ എന്റെ ന്യായപ്രമാണം നിങ്ങളുടെ ഉള്ളിലാക്കും. ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഒരു കുറച്ചും കൂടെ ആഴമായി പഴയ നിയമത്തിൽ നോക്കിയാൽ യെഹസ്കേലിന്റെ പുസ്തകം വേഗത്തിലൊന്ന് അത് മാത്രം ഒന്ന് കടന്നു പോവാം, പിന്നെ നമുക്ക് വീണ്ടും പുതിയ നിയമത്തിലേക്ക് കടന്നു വരാം. യെഹസ്കേലിന്റെ പുസ്തകം അതിന്റെ 36:25-26
ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും.
സഹോദരന്മാരെ, ന്യായപ്രമാണം ഹൃദയത്തിൽ എഴുതും, ഇനി ആരും അവരെ ഉപദേശിക്കേണ്ട കാര്യമില്ല, സകലരും എന്നെ അറിയുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ആ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എഴുതിയിരിക്കുകയാണ്. അതിനെ കുറച്ചും കൂടെ ഡിസ്ക്രൈബ് ചെയ്താൽ, ഞാൻ നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം മാറ്റി മാംസളമായ ഹൃദയം തരും. 1-2 ഞാൻ ഒരു പുതിയ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. 2 വീണ്ടും ഞാൻ നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. റോമാലേഖനം 8:1 കടന്നു വരാം. പ്രിയപ്പെട്ടവരെ, നാം രക്ഷിക്കപ്പെടുമ്പോൾ, നാം പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു ദാന ചില ദാനത്തെ കുറിച്ചാണ്, ദാനത്തിൽ ഏറ്റവും ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യമാണ് അവിടെ നാം പറഞ്ഞത്. 1, ഒരു കല്ലായുള്ള ഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം എൻ്റെ ഉള്ളിൽ ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ഹൃദയം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം ഇന്നും മാംസളമാണോ? അതാണ് അടുത്ത ചോദ്യം. അന്ന് എനിക്കൊരു മാംസളമായ ഹൃദയം ലഭിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, ഇന്ന് നമ്മുടെ ഹൃദയം മാംസളമായി തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ്. 2, ആ മാംസളമായ ഹൃദയത്തോട് നിരന്തരം സംസാരിക്കുന്ന ഒരു ഒരാത്മാവിനെ, പരിശുദ്ധാത്മാവിനെ, സകല സത്യത്തിൽ നമ്മെ നടത്തുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കുമെന്ന് ആ ഉടമ്പടിയുടെ അടുത്ത ക്ലോസ് പറയണം, അടുത്ത ഫസ്റ്റ് ക്ലോസ്. ആ ഉടമ്പടിയുടെ കീഴിലേക്ക് വരുമ്പോ പുതിയൊരു ഹൃദയം തരും, മാംസളമായ ഹൃദയം തരും. ക്ലോസ് നമ്പർ 2, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. 3, ആ ആത്മാവ് നിങ്ങളോട് നിരന്തരം സംസാരിക്കുകയും നിങ്ങളോട് നിരന്തരം വാദിക്കുകയും ആ മാംസളമായ ഹൃദയം ആ ആത്മാവിന് കീഴ്പ്പെട്ട് നിങ്ങളെ ഞാൻ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വർമാരെ, ഇത് കോംപ്ലിക്കേറ്റഡ് അല്ല. This is not so complicated. ഇതൊന്നും അറിയാതെ അനേക ലക്ഷം ജനങ്ങൾ രക്ഷിക്കപ്പെടുന്നുണ്ട്, അനേകം പേര് ഈ അനുഭവത്തിൽ നടക്കുന്നുണ്ട്. അവർക്കറിയത്തില്ല യെഹസ്കേലിന്റെ പുസ്തകം 37:6 ഇങ്ങനെ ഒരു വചനം കിടപ്പുണ്ട്, എബ്രായലേഖനത്തിൽ 8:1 പുതിയ ഉടമ്പടി നിവർത്തീകരണമാണ് ഇവിടെ നടന്നതെന്നൊന്നും അവർക്കറിയത്തില്ല. അവർക്ക് ഒരൊറ്റ കാര്യം അറിയത്തുള്ളൂ, അവര് കർത്താവിനെ സ്വീകരിച്ചു, ദൈവത്തിന്റെ സ്നേഹത്താൽ നിറഞ്ഞു, അവരവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. ഓ, അവരുടെ ജീവിതത്തിൽ ഒരു അനുതാപം ഉണ്ടായി, ഹൃദയം നുറുങ്ങി. അടുത്ത ദിവസം മുതൽ, അടുത്ത നിമിഷം മുതൽ അവര് വിശുദ്ധൻ, ക്രിസ്തുവിൽ വിശുദ്ധന്മാരായിരിക്കെ അവര് തികഞ്ഞവരായതല്ല, എന്നാൽ അവരുടെ ഹൃദയത്തിൽ ഒരു നുറുക്കമുള്ള ഹൃദയം, ഒരു അനുതാപമുള്ള ഹൃദയം, ഒരു മാംസളമായ ഹൃദയം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ ഹൃദയം ഒരു ശബ്ദം കേൾക്കുക, എവിടെ പോയാലും എങ്ങോട്ട് പോയി, ഓഫീസിൽ പോയാലും വീട്ടിലിരിക്കുമ്പോഴും ആരോട് സംസാരിക്കുമ്പോഴും മറ്റൊരു സ്വരം അവനോട് സംസാരിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അതാണ് പരിശുദ്ധാത്മാവ്. അവന് സന്തോഷം കൊടുത്തു, അവൻ ആ സന്തോഷത്തിൽ തുള്ളിച്ചാടി. ആ പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് നടന്നാൽ, പ്രിയപ്പെട്ടവരെ, ഈ ഉപദേശമൊന്നും കേൾക്കാത്തവര് പോലും അനേകം വലിയ അനുഭവത്തിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. പക്ഷെ എന്നാലും ദൈവവചന പ്രകാരം ഒരു അടിസ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ ഇടേണ്ടത് ആവശ്യമാണ്. 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുകയാണ്, 8-ാം അധ്യായം 14-ാം വചനം, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സൗർമാരെ, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രസൻസ് ന്യൂ ടെസ്റ്റമെന്റിന്റെ ഉള്ളിലിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ ഉണ്ട്. അതിനെയാണ് ന്യായപ്രമാണം നമ്മുടെ ഉള്ളിൽ എഴുതുക എന്ന് പറയുന്നത്. കാരണം ഈ പ്രമാണങ്ങൾ, ഓരോ കൊച്ചു കൊച്ചു കമാൻഡ്മെന്റ്സും, ഒരുപക്ഷെ ന്യായപ്രമാണം പറയുന്നത് വ്യഭിചാരം ചെയ്യരുത് എന്നാണെങ്കിൽ, ഈ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് ആസക്തിയോടെ സ്ത്രീയെ നോക്കരുതെന്നാണ്. ന്യായപ്രമാണം പറയുന്നത് കൊല ചെയ്യരുതെന്നാണെങ്കിൽ, ഈ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് നീ എന്ത് ചെയ്യരുത്, കോപിക്കരുതെന്നാണ്. സ്വർമാരെ, അത്രയും ആ പ്രമാണം നമ്മൾ നടത്തുമ്പോൾ വചനം പറയുകയാണ്, നിങ്ങൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാവുന്നു. പ്രിയപ്പെട്ടവരെ, അനേകർ വന്ന് ഈ വചനം ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് പരിശുദ്ധാത്മാ അഭിഷേകം കിട്ടിയിട്ടില്ല ബ്രദറെ, അതുകൊണ്ട് ഞാൻ ദൈവമകനല്ലേ, അപ്പൊ എനിക്ക് അഭിഷേകം കിട്ടിയവരാണോ ദൈവമക്കൾ? സ്വർമാരെ, എനിക്ക് പരിശുദ്ധാത്മാഭിഷേകത്തിനെ കുറിച്ചുള്ള ടീച്ചിങ് ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ഒരു ദൈവാത്മാവിന്റെ സ്വരം എന്റെ ഹൃദയത്തിൽ മുഴങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ പറയുകയാണ്, നീ ഇനി പേടിക്കണ്ട. നീ പേടിക്കാനല്ല നിന്റെ അടുത്ത് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത്, നീ ഇനി ദൈവത്തിന്റെ മകനാണ്. അബ്ബാ, പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് അവൻ നമ്മുടെ ഉള്ളിൽ തന്നത്. ഒരു ഭയപ്പെടുത്തുന്ന, ഒരു അടിമത്തത്തിന്റെ കീഴിലാക്കുന്ന, എന്തോ കമാൻഡ്മെന്റ്സ് എല്ലാം കൂടെ കേട്ട് ഭയപ്പെട്ട് ആകപ്പാടെ കറങ്ങി ഇതേതനുസരിക്കണം, ഏതനുസരിക്കേണ്ടതെന്നുള്ള ഒരു പകപ്പല്ല എന്റെ ഹൃദയത്തിൽ ഞാൻ അനുഭവിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളും പറഞ്ഞ്, റെനി, നീ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്, നീ മറിച്ച് യേശുവിനെ നോക്ക്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ഇങ്ങനെ സംസാരിക്ക്, നീ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിലിരുന്ന് ശാന്തമായി എന്നെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ട് സമാധാനവും സ്വസ്ഥതയും തന്നുകൊണ്ട് നമ്മെ വഴി നടത്തുന്ന ആത്മാവാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ കോംപ്ലിക്കേറ്റഡ് ടീച്ചിങ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാഭിഷേകം എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ, അതെങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ളതല്ല വിഷയം. എന്നാൽ പുതിയ ഉടമ്പടിയുടെ കീഴിൽ വന്ന എല്ലാവരും മാംസളമായ ഹൃദയത്തിൽ ഈ സ്വരം കേട്ടിരിക്കും. ഇനി അതിലേറ്റവും അപകടകരമായ കാര്യം കൂടെ പറയട്ടെ, ഒരു വാണിംഗും കൂടെ ഞാൻ നിങ്ങളോട് തരട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇനി എത്ര വർഷം മുന്നേ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും, ഏതെല്ലാം പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെ കടന്നു പോയവരാണെങ്കിലും, അല്ലെങ്കിലും ഇനി കരിസ്മാറ്റിക് അസംബ്ലിയിലാണോ അതോ IPC യിലാണോ, ഇതല്ല വിഷയം. വർഷങ്ങൾ കഴിഞ്ഞിരിക്കെ, ഇത്ര വർഷം കഴിഞ്ഞിരിക്കെ, നീ പുതിയ ഉടമ്പടിയുടെ കീഴിൽ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ടെസ്റ്റ് ഇതാണ്. നിന്റെ ഉള്ളിൽ ദൈവം അന്ന് തന്ന മാംസളമായ ഒരു ഹൃദയം ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതാണ് വിഷയം. ചോദ്യം അതാണ്, ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനത്തിൽ നിന്നും നമ്മോട് സംസാരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. KR പുര സഭയ വന്ന് തീപ്പൊരി മെസ്സേജ് കേൾക്കുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം. ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോ എന്റെ കൂടെ ആരുമില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒറ്റയ്ക്ക് പാപിയായ ഞാൻ ആ ക്രൂശിന്റെ മുന്നിൽ ചെന്ന് ആ ക്രിസ്തുവിന്റെ സ്നേഹം മനസ്സിലാക്കി എന്റെ ജീവിതം അവിടെ സമർപ്പിച്ച് ദൈവത്തിന്റെ കൃപ എന്നിലേക്ക് കവിഞ്ഞൊഴുകിയപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടെങ്കിൽ, ഇന്നും ഞാൻ ഒറ്റയ്ക്ക് ആയിത്തീരുമ്പോൾ ആ ദൈവാത്മാവിന്റെ സ്വരം എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് ആത്മീക ജീവിതത്തിന്റെ ABCD ആണെന്ന് നമുക്ക് പറയാം, പ്രിയപ്പെട്ടവരെ. എന്നാൽ സങ്കടകരം എന്ന് പറയട്ടെ, ആത്മീക ജീവിതത്തിൽ മുന്നേറി വർഷങ്ങൾ കഴിയുമ്പോൾ വലിയ മെസ്സേജുകളൊക്കെ കേട്ട്, ഭയങ്കര ടീച്ചിങ് ഒക്കെ കേട്ട്, അവസാനം ഇപ്പോ ദൈവകൃപയിലാണോ, പുതിയ ഉടമ്പടിയാണോ, പഴയ ഉടമ്പടിയാണോ, ഒന്നും അറിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോയിരിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ ചിലരോട് ചോദിക്കുമ്പം, They don't know what is their spiritual situation. ഒരു വിശ്വാസി പിന്മാറ്റത്തിൽ പോകാം, ഞാനും പിന്മാറ്റത്തിൽ പോയിട്ടുണ്ട് രഹസ്യമായി. രഹസ്യമായാണ് കൂടുതലും പോയിട്ടുള്ളത്. പരസ്യമായി അങ്ങനെ മറ്റാരും കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ, ഞാനും പിന്മാറ്റത്തിൽ പോയിട്ടുണ്ട്, പാപത്തിൽ വീണിട്ടുണ്ട്. പക്ഷേ പുതിയ ഉടമ്പടിയുടെ കീഴിൽ ദൈവം അവന്റെ ഉള്ളിൽ ആ സംസാരിക്കുന്ന സ്വരം അവനോട് വ്യക്തമായിട്ട് പറയും, മോനെ മോളെ നിന്റെ ഇപ്പോഴുള്ള അവസ്ഥ ഇതാണ്. ഹല്ലേലൂയ. ആ സ്വരം അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകാം. പ്രിയപ്പെട്ടവരെ, ആ എബ്രായലേഖനം റോമാലേഖനം 8:17 വചനം മുതൽ 25 വചനം വരെ ഒരു ഒരു വിഷയത്തിലേക്ക് പൗലൂസം കടന്നു, പ്രത്യാശയിലേക്ക് കടന്നു, ആ ഒരു വിഷയത്തിലേക്ക് കടന്നു, വീണ്ടും മടങ്ങി വരികയാണ് 26 വചനത്തിൽ. അതൊരു വീണ്ടും നമ്മൾ നേരത്തെ ചിന്തിച്ചുകൊണ്ടിരുന്ന, അതായത് ആ പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള ആ ദൈവാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറയുകയാണ്. അപ്രകാരം തന്നെ, എപ്രകാരം തന്നെ, നേരത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്ന്, എനിക്ക് പാപബോധം വരുത്തി, എന്നെ ഉപദേശിച്ച് സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ എന്നെ ഉള്ളിലാക്കിയിരിക്കുന്നു. അപ്രകാരം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സൗരന്മാരെ, എബ്രായ ലേഖനത്തിൽ നമ്മൾ ഒരു വാക്യം വായിച്ചു, അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. ആരാ? കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ പറയുകയാണ്, ആത്മാവും നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നു. സഹോദരന്മാരെ, വീണ്ടെടുക്കപ്പെട്ടവന്റെ ബലഹീനത അനേകമുണ്ട്, അനേകമുണ്ട് വീണ്ടെടുക്കപ്പെട്ടവന്റെ ബലഹീനത. ചിലര് വളരെ ടെൻഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ അവന്റെ ആത്മീയ ജീവിതം അഫക്റ്റഡ് ആകുന്നു. ചിലർക്ക് മറ്റുള്ളവരുമായുള്ള റിലേഷൻഷിപ്പിൽ അവര് വളരെ സ്ട്രഗിൾ ചെയ്യുന്നു. ചിലര് പാപവുമായുള്ള ബന്ധത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നു. ചിലര് അവരുടെ ജോലിയുടെ തിരക്കുമായുള്ള ബന്ധത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കഷ്ടതയുടെ മധ്യത്തിൽ അവര് പിടിച്ചു നിൽക്കാനായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുക. ബലഹീനതകളിൽ നിറഞ്ഞ ഒരു 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 ജീവിതം തന്നെയാണ് നമ്മുടേത്. നമ്മുടെ വീണ്ടെടുപ്പ് സാധിച്ചിട്ടുണ്ടെങ്കിലും ദൈവത്തിനറിയാം നമ്മുടെ ബലഹീനതകൾ വ്യക്തമായി. അതുകൊണ്ട് അതിനുള്ള രണ്ട് പ്രൊവിഷൻ രണ്ടിടത്തുമായിട്ട് ദൈവം ആക്കി തന്നിരിക്കുക. ഒന്ന്, നമ്മുടെ ബലഹീനതകളോട് സഹതാപം കാണിച്ച് നമ്മുടെ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്തുകൊണ്ടിരിക്കെ, ഇതാ ഇവിടെ അപ്രകാരം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. എന്ത് ചെയ്യുന്നു എന്നറിയാമോ? ആ പരിശുദ്ധാത്മാവ് തന്നെ വ്യക്തമാവാതെ, ചില ട്രാൻസ്ലേഷൻ ഇങ്ങനെ പറഞ്ഞു, അവാജ്യമായ നരകങ്ങളാൽ അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ചുകൊണ്ട് നിൽക്കുന്നു. അതിന്റെ അർത്ഥം ഇതാണ്, ഈ സ്ട്രഗിളിന്റെ മധ്യത്തിലും ഈ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നതിന്റെ മധ്യത്തിലും, കർത്താവേ ഞാൻ, എനിക്ക് നിന്റെ ഹിതം നിവർത്തിക്കാൻ പറ്റുന്നില്ലല്ലോ കർത്താവേ, പലപ്പോഴും ചില സ്വഭാവങ്ങളാൽ ഞാൻ നിന്നെ ദുഃഖിപ്പിക്കുകയാണല്ലോ കർത്താവേ, ഇപ്പോഴും ചില പാപത്തിന്റെ മേഖലകൾ എന്റെ ഉള്ളിൽ ഉണ്ടല്ലോ കർത്താവേ, ഇപ്പോഴും കർത്താവേ കഷ്ടതയുടെ മധ്യത്തിൽ നീ ആഗ്രഹിക്കുന്ന ഒരു ദിവ്യ സ്വരൂപത്തിലേക്ക് ഞാൻ വളരുന്നില്ലല്ലോ എന്നുള്ള ഞരക്കം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ, ആ ഞരക്കത്തെ ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രാർത്ഥനയായിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതൊരു പ്രാർത്ഥനയായിട്ട് മാറുക. നമ്മൾ തന്നെ അറിയത്തില്ല, ബട്ട് വി ആർ പ്രേയിങ്. ഇഫ് യു ആർ ജെനുവിൻ, ഇഫ് യു ആർ സിൻസിയർ, ഇഫ് യു ആർ ഒരു പരമാർത്ഥ ഹൃദയത്തോടു കൂടിയാണ് നീ കർത്താവിനെ അനുഗമിക്കുന്നതെങ്കിൽ, നിന്റെ ആ ഞരക്കം ഒരു പ്രാർത്ഥനയായിട്ട് പരിശുദ്ധാത്മാവ് ആ സമയം തന്നെ പിതാവിനോട് അർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. താഴേക്ക് പറയുകയാണ്, എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം മധ്യസ്ഥ വഹിക്കുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ദൈവം അത് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാരെ, ഞാൻ താഴേക്കുള്ള അടുത്ത വചനം നമ്മൾ ഒത്തിരി കേട്ടതാണ്. അതായത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലം നന്മയ്ക്ക് കൂടി വ്യാപരിക്കുന്നു. സഹോദരന്മാരെ, ഈ പുതിയ ഉടമ്പടിയുടെ വചനങ്ങളെല്ലാം കാണിച്ചിട്ട് കർത്താവിനെ എന്നാൽ എന്നുള്ള വചനം, എന്നാൽ എന്ന തുടങ്ങുന്നത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് അത് തുടങ്ങുന്നത്? 28, പ്രിയപ്പെട്ടവർ, ആൻഡ് വി നോ ദാറ്റ്. ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, ഓൾ തിങ്സ് വർക്ക് ടുഗദർ എന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായിട്ട് സംഭവിക്കുന്നു എന്നുള്ള ഒരു അതൊരു വെളിപ്പാട് തന്നെയാണ്. അതൊരു ശരിയായ അതിൻ്റെ വ്യാഖ്യാനം തന്നെയാണ്. എന്നിരിക്കലും ഇന്ന് കർത്താവിനെ ഒരു പടിയും കൂടെ അപ്പുറമായിട്ട് ഇങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ തന്നു. ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നതും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും നാം കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യും, കൃപ നമ്മളുടെ മേൽ പകരപ്പെടുകയും ചെയ്യുന്നതും എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കാരണം തൊട്ടടുത്ത വചനം പറയുകയാണ്, അവൻ മുൻകൂട്ടി അറിഞ്ഞവരെ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഇബ്രായലേഖനത്തിൽ നാം വായിച്ചതുപോലെ അവൻ വീണ്ടെടുക്കപ്പെട്ടവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തുന്ന ഒരു പ്രക്രിയയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ സഹോദരന്മാരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താഴേക്ക് വായിച്ചു വരുമ്പോൾ ആകയാൽ 30-ാം വചനം അതിനെ വീണ്ടും ഉറപ്പിക്കുകയാണ്. മുൻ നിയമിച്ചവരെ വിളിക്കും, വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിക്കുകയും ചെയ്തിരിക്കുന്നു. അത് അതിനോട് വളരെ ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ സമയം പുതിയ ഉടമ്പടിയുടെ കീഴിൽ സംഭവിച്ച ഒരു വ്യക്തിയുടെ ലൈഫിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കേണ്ട കാര്യത്തെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, 32-ാം വചനം പറയാണ്, സ്വന്തം പുത്രനെ കൂടെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചതവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? എന്താ സകലവും? സ്വർമാരെ, ഞാൻ വിശ്വസിക്കുന്നില്ല അത് ഭൗതികമായ കാര്യങ്ങളാണെന്ന് വിശ്വസിക്കുന്നില്ല. തീർച്ചയായും നമ്മുടെ ആവശ്യങ്ങളെ അവൻ നടത്തും. എന്നാൽ പുത്രനെ ഏൽപ്പിച്ച് തന്ന് നമ്മുടെ പാപത്തിന്റെ വീണ്ടെടുപ്പ് സാധിച്ചത് മാത്രമല്ല, അതോടൊപ്പം അതിന്റെ മുകളിൽ ജീവിക്കുവാനുള്ള, അവൻ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുവാനുള്ള ഒരു ദൈവകൃപയും കൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന. പ്രിയപ്പെട്ടവരെ, അതിന്റെ 34, ശിക്ഷ വിധിക്കുന്നവനാർ? മരിച്ചവനും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചു വീണ്ടും മടങ്ങി എവിടെ വന്നു? നമ്മൾ എവിടെന്നാ തുടങ്ങിയത്? വേർ ഡിഡ് വി സ്റ്റാർട്ട് ഫ്രം? ഹെബ്രായ ലേഖനത്തിൽ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ കർത്താവിന്റെ മധ്യസ്ഥയെ കുറിച്ച് ചിന്തിച്ച്, പുതിയ നിയമത്തിന്റെ ഉടമ്പടിയെ കുറിച്ച് ചിന്തിച്ച്, മാംസളമായ ഹൃദയത്തിൽ പരിശുദ്ധാത്മാ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ച്, ഇതാ 28:34 വരുമ്പോൾ യേശു ക്രിസ്തു തന്നെ മധ്യസ്ഥ വഹിക്കുന്നു. എവിടെ ഇരുന്ന് മധ്യസ്ഥ വഹിക്കുന്നു? വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എവിടെ ഇരുന്ന? പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നു. പ്രൈസ് ദ ലോർഡ്. എബ്രായലേഖനക്കാരൻ എഴുതിയിരിക്കുന്നത് പോലെ, ഹല്ലേലൂയ. വീണ്ടും അടുത്ത് പറയുകയാണ്, ഇത്രയൊക്കെ നമുക്ക് വേണ്ടി ദൈവം ചെയ്യുമ്പോൾ, ഇത്രയെല്ലാം പ്രൊവിഷൻസ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഞരക്കങ്ങളുടെ മധ്യത്തിൽ നമ്മളെ സഹായിക്കുമ്പോൾ, യേശു ക്രിസ്തു നമ്മളോട് അവിടെ നിന്ന് സഹതാപം കാണിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, എന്നിട്ട് പറയാണ്, കൃപാസനത്തിലേക്ക് കയറിവാ, കം ക്ലോസർ എന്ന് വിളിക്കുമ്പോൾ, എന്നിട്ട് ചോദിക്കുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും ഇനി നമ്മെ വേർപിരിക്കുന്നത്? ഇനി സൗരന്മാരെ പറഞ്ഞോ? ഇനി നാം ഉത്തരം പറ കർത്താവിനോട്. എനിക്ക് കഷ്ടതയാണ് ബ്രദറെ, എന്നെ എന്റെ സ്ട്രഗിൾസ് ഭയങ്കരമാണ്. കഷ്ടതയോ? സങ്കടം സഹിക്കാൻ വയ്യ. എനിക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല. എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. പീഡനമോ ആപത്തോ വാളോ നഗ്നതയോ? പ്രിയപ്പെട്ടവർ, ഈ വചനങ്ങളൊക്കെ നമുക്ക്, നമ്മൾ വർഷങ്ങളായിട്ട് കേൾക്കുകയും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അത്യാവശ്യം ഇത് കേൾക്കുമ്പോൾ തന്നെ ഇത് ഇന്നതാണ് സംഭവം എല്ലാം നമ്മുടെ ഉള്ളിൽ വളരെ വളരെ കുറച്ച് നാളുകളായിട്ട് ഇതൊക്കെ ബേസിക് വചനങ്ങൾ. ഇനി നമുക്ക് വലിയ വചനങ്ങൾ, വെളിപ്പാടുകളാണ് നമുക്ക് പലപ്പോഴും ആഗ്രഹിക്കുന്നത്. ഞാൻ നമ്മുടെ ഏറ്റവും ഫണ്ടമെന്റൽ റെവലേഷൻ അബൌട്ട് ക്രൈസ്റ്റ്, കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. നമ്മുടെ ഈ സ്ട്രഗിൾസിന്റെ ഇടയിൽ, നമ്മുടെ ഈ ബലഹീനതയുടെ ഇടയിൽ, നമ്മുടെ പ്രലോഭനങ്ങളുടെ ഇടയിൽ നാം ഈ ആ കൃപാസനത്തിലേക്ക് കയറി ചെല്ലാനാണോ നമ്മുടെ ടെൻഡൻസി? അതോ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് ജഡത്തിൽ അതിനെതിരെ പോരാടി അങ്ങനെ നിൽക്കാനാണോ? പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നു, കം ക്ലോസർ. യേശു പറയാണ്, വാ, ഞാൻ കയറി, ഇനി നീ വാ, പിതാവിനെ കാണിച്ചു തരാം, പിതാവിനോട് സംസാരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിന്റെ ജീവിതത്തിൽ ചെയ്തിരിക്കേ. കം കം ഹാവ് ഫെലോഷിപ്പ് വിത്ത് മൈ ഫാദർ. ഏ ദൈവവുമായിട്ട് കൂട്ടായ്മ പങ്കെടു. എന്റെ പിതാവിന് നിന്നോട് പറയാനുണ്ട്. നിന്റെ ഉള്ളിൽ ഞാൻ തന്നിരിക്കുന്നില്ലേ ആ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആത്മാവ്, നീ ഒന്ന് വിളിക്കേ അബ്ബാ പിതാവേ എന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കും. ആ മാറ്റം വേറൊന്നുമല്ല, നമ്മൾ പിതാവുമായിട്ട് അടുക്കും. ദൈവവുമായിട്ട് അടുക്കും. സിമ്പിളാണ്, ദൈവവുമായിട്ട് അടുക്കും, ദൈവവുമായിട്ട് കൂടുതൽ ഒന്ന് അടുക്കും, ദൈവത്തെ അടുത്തറിയും. ഹാലലൂയ. ഒരു പാപത്തിൽ വീണു, അവൻ അടിച്ച് അവനങ്ങ് തകർന്നു പോകത്തില്ല. അവന്റെ ജീവിതത്തിൽ ഒരു കഷ്ടത വന്നു, തകർന്നു പോകത്തില്ല. അല്ലെങ്കിൽ അവൻ നാളുകളായി അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയം അവന്റെ ജീവിതത്തിൽ അവനൊരു ആൻസർ കിട്ടുന്നില്ല. അവൻ അതൊന്നുമല്ല, പക്ഷെ ഐ നോ ഫാദർ, കാരണം ഞാൻ ഈ ക്രിബ് ഹോളി ഓഫ് ഹോളീസിൽ കയറി ചെല്ലുകയും എന്റെ അപ്പനോട് സംസാരിക്കുകയും എന്റെ അപ്പൻ എന്നോട് സംസാരിക്കുകയും എന്റെ സകല കാര്യത്തിലും എന്നോട് സഹതാപം കാണിക്കുന്ന മഹാപുരോഹിതൻ. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ബ്രദറെ എന്നെ ആർക്കും മനസ്സിലാകത്തില്ല. പ്രിയപ്പെട്ടവരെ, നിന്നെ ആർക്കും മനസ്സിലായില്ലെങ്കിലും ഈ ലോകത്തിൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഇല്ലേ? ഒരു വ്യക്തിക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റത്തില്ലേ? അത് നമ്മെ പോലെ സകലത്തിൽ കൂടെ കടന്നുപോയ ആ മഹാപുരോഹിതൻ, പ്രൈസ് ദി ലോർഡ്. അവന്റെ അടുത്തേക്ക് കയറിച്ചല്ല നമുക്കെന്താ തടസ്സം? നമുക്കെന്താ തടസ്സം? ഇനി ഒരു പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും വളരെ കൃപാസനത്തിലേക്ക് കയറിപ്പോകുന്ന കാര്യം പോട്ടെ, 5 മിനിറ്റ് ബൈബിള് വായിക്കാൻ പോലും ഉള്ള അവസ്ഥയിലല്ല. ദൈവാത്മാവിന്റെ സ്വരം കേൾക്കുന്നത് പോട്ടെ, പ്രസംഗം കേട്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ല. വചനം വായിച്ചിട്ടും എനിക്ക് പഴയതുപോലെ ഒന്നും മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, വർഷങ്ങളോളം തരിശായിട്ട ചില ഭൂമികളെ നിങ്ങൾ പോയി നോക്കിയാൽ വെള്ളം നനച്ചിട്ടില്ല, ഉഴുതിട്ടില്ല, അവിടെ ഇനി എന്ത് വിത്ത് വിതച്ചാലും ഒരു ഫലവുമില്ലാത്ത ഒരവസ്ഥ പോലെയാണ്. നിരാശനായി പോകരുതേ, നിരാശപ്പെട്ടു പോകരുതേ. ആ ഒരവസ്ഥയിൽ ഒരാളായിപ്പെടുന്നത് ഒറ്റ നിമിഷം കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, ഒരു പാപത്തിൽ വീണുകൊണ്ടല്ല, ഒരു സ്ട്രഗിളിൽ കൂടെ കടന്നു പോകണ്ടല്ല, ദീർഘനാൾ ദീർഘനാൾ ദൈവത്തിന്റെ വചനത്തോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടും ഇൻസെൻസിറ്റീവായിട്ട് പോയി പോയി വർഷങ്ങൾ കടന്നു പോകുമ്പോൾ പിന്നെ ആൾക്കാരതിന്റെ പുറത്തൂടെ നടക്കാൻ തുടങ്ങും, അതിൽ കള ഇത് ചെയ്യാൻ തുടങ്ങും. ഞങ്ങൾക്ക് എനിക്കറിയാം, എൻ്റെ പപ്പാക്ക് ഇച്ചിരി സ്ഥലമുണ്ട്, ഞാൻ വല്ലപ്പോഴൊക്കെ അവിടെ പോയി പണ്ട് നോക്കുമ്പോൾ എനിക്കറിയാം ആ ദേശത്തിലെ സകലരും വേസ്റ്റ് ഇടുന്ന സ്ഥലം ഞങ്ങളുടെ സ്ഥലമാണ്. അപ്പൊ എനിക്ക് ചെല്ലുമ്പോൾ ഭയങ്കര ഒരു ഇതൊക്കെ തോന്നും, ഒരു എരിവ്, എടാ പഴയ തുണി വേസ്റ്റ് എല്ലാം എല്ലാ വേസ്റ്റും അവിടെ നമ്മുടെ പറമ്പിൽ ഇങ്ങനെ കിടക്കും. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ കത്തിക്കും, അടുത്ത പ്രാവശ്യം വരുമ്പം വീണ്ടും കൂടെ ഒരു പണിക്കാരൻ കാണും, അവൻ എല്ലാം വെച്ച് കത്തിച്ച്. അപ്പം ഞാൻ എല്ലാവരും കാണത്തക്കൊണ്ടാ കത്തിക്കുന്നത്, എന്തിനാന്നറിയാവോ? എന്തിനാ? എന്നെ കണ്ടില്ലേ, വേസ്റ്റൊക്കെ ഇട്ടു. എത്ര വർഷങ്ങൾ കത്തിച്ചിട്ടും സഹോദരന്മാരെ ആൾക്കാരവിടെ ഇടും, കാരണം സൗകര്യം. അപ്പുറത്തവൻ അവിടെ നിന്ന് ഒറ്റയേറി എറിഞ്ഞാൽ മതി, ഇവിടെ കറക്റ്റിങ് വന്നു. പക്ഷേ ഇപ്പം അവിടെ ആരും വേസ്റ്റ് ഇടുന്നില്ല. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. ഒരു വർഷം മുന്നേ അവിടെ നിന്ന ആ റബ്ബറ് കുറച്ച് നിപ്പുണ്ടായിരുന്നു, അത് ഈ സ്ലോട്ടറിംഗ് എന്ന് പറയാം, അത് പാലെടുക്കാൻ പറ്റത്തില്ല, അതെല്ലാം സ്ലോട്ടറിങ്ങിന് കൊടുത്ത് എൻ്റെ അപ്പൻ JCB കൊണ്ടുവന്ന് അത് മുഴുവൻ ഇളക്കി പറമ്പ് മുഴുവൻ ആളെ നിർത്തി അങ്ങ് കിളച്ചു, ഒരറ്റത്തു നിന്ന് വാഴ വെച്ചു, എന്താണ്ടൊക്കെ കൃഷിയൊക്കെ ചെയ്തു. ഇപ്പോ ആരും വേസ്റ്റ് അങ്ങനെ ഇടുന്നില്ല, ആരും അങ്ങനെ ഒന്നും കയറിയതിന്റെ നടുക്കൊണ്ട് നടക്കത്തില്ല, കാരണം അവിടെ ഒരു ഒരു ഫലഭൂയിഷ്ഠമായ ഒരു ഭൂമിയിൽ എന്തൊക്കെയോ വിളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വന്ന് കൃഷി ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക, സംതിങ് ഈസ് ഹാപ്പനിങ്. പക്ഷെ അവിടെ ചവിട്ടുമ്പം ആ പഴയതുപോലെയുള്ള സ്ഥലമല്ല, കുറച്ചും കൂടെ ഇളകിയ മണ്ണിങ്ങനെ കിടക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രതീക്ഷകളൊന്നും അസ്തമിച്ചു പോയിട്ടില്ല, നിങ്ങളെ ദൈവം കൈവിട്ടു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കുറച്ച് കൂടുതൽ വില കൊടുക്കേണ്ടി വരും. കാരണം ഒരുത്തനെ ഇറക്കി 4 വേസ്റ്റ് കത്തിക്കുന്ന പോലെ അല്ല, JCB ഇളക്കി അവന്റെ നാരായ വേര് വരെ വർഷങ്ങളായിട്ട് അവിടെ നിന്ന് തഴച്ച് ഒരു ഫലവുമില്ലാത്ത റബ്ബറിന്റെ വേര് ഇളക്കണമെങ്കിൽ സഹോദരന്മാരെ JCB ഇട്ട് ഇളക്കേണ്ടി വന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ കൈവിട്ടിട്ടില്ല. പുതിയ ഉടമ്പടിയുടെ കീഴിലേക്ക് വന്ന വർഷങ്ങളായി നാം ഒരുപക്ഷെ ഇൻസെൻസിറ്റീവ് ടു ദ ഹോളി സ്പിരിറ്റ് ആണെങ്കിൽ പോലും ഞാൻ പറയട്ടെ, ദൈവം നമ്മളെ തള്ളിക്കളയുന്നവനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥനായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.